ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മറിയൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. താൻ കെട്ടിയ താലിയണിഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തി നിദ്രയിൽ ആണ്ടുകിടക്കുന്ന തന്റെ ഭാര്യയെ കാശിനാഥൻ മിഴിവെട്ടാൻ നോക്കിക്കിടന്നു. കാശിയുടെ മിഴികൾ അവളെ നോക്കും തോറും തിളങ്ങിക്കൊണ്ടിരുന്നു. കാശി ജാനിയെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അടുപ്പിച്ചു. താൻ പ്രണയത്തിന്റെ നദിയിൽ അവളെയും ചേർത്ത് പിടിച്ചു ഒഴുകുകയാണെന്ന് അവന് തോന്നി. അവളുടെ ചുവന്ന തുടുത്ത കവിളിൽ അവൻ മൃദുവായി ചുംബിച്ചു. കാശിയുടെ താടി കവിളിൽ ഉരയുമ്പോൾ അവൾ നിദ്രയിൽ പുഞ്ചിരിയോടെ ചിനുങ്ങി. അത് കണ്ട് അവന്റെ ചുണ്ടിൽ ചിരിവിടന്നു. ജാനി ഉറക്കത്തിൽ മിഴുകൾ ഇളക്കുന്ന കണ്ടപ്പോൾ കാശി അവളെ ചുറ്റിപ്പിടിച്ച കൈ അവളിൽ നിന്ന് പതിയെ എടുത്തു മാറ്റി മെല്ലെ അവളിൽ നിന്ന് നീങ്ങിക്കിടന്നു. ജാനി മിഴികൾ പതിയെ തുറന്നു. ഉറക്കക്ഷീണമെല്ലാം പോയത് അവൾ അറിഞ്ഞു. ജാനി കൈകൾ വിടർത്തി എഴുന്നേൽക്കാൻ നിന്നപ്പോഴാണ് അരികിൽ കിടക്കുന്ന കാശിയുടെ മുഖത്ത് അവളുടെ കൈ അറിയാതെ തട്ടിയത്. കള്ള ഉറക്കം നടിച്ചു കിടക്കുന്ന കാശിക്ക് തന്റെ ചുണ്ടിൽ പതിഞ്ഞ അവളുടെ കൈകളിൽ മുത്തം വയ്ക്കാൻ തോന്നി. ജാനി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ക്ഷീണം കൊണ്ട് തലക്കുണ്ടായ പെരുപ്പ് മാറിയപ്പോൾ അവൾ കഴുത്തിലെ താലിയിലേക്ക് നോക്കി. പിന്നെ അരികിൽ കിടക്കുന്ന കാശിയെ നോക്കി. ജാനിയുടെ മിഴികൾ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരുന്നു.
എന്താണ് ദൈവമേ ഞാനീ കാണുന്നത്? എന്റെ കഴുത്തിൽ കിടക്കുന്ന താലി എന്റെ കാശിയേറ്റം കെട്ടിയതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
ജാനി കാതിർ മണ്ഡപത്തിൽ നടന്ന ഓരോ കാര്യം ഓർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൾ കാശിയെ നോക്കി.
കാശിയേട്ടാ,
കരഞ്ഞുകൊണ്ട് അവൾ തന്നെ വിളിച്ചപ്പോൾ ഉറക്കുന്നടിച്ചു കിടക്കുന്ന കാശിക്ക് വിളി കേൾക്കാൻ തോന്നിപ്പോയി. പക്ഷേ അവൻ മനസ്സ് ഉറപ്പോടെ പിടിച്ചെടുത്ത് കിടന്നു. ജാനി കരഞ്ഞുകൊണ്ട് അവന്റെ കാലിനടുത്തേക്ക് നീങ്ങി.
എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടന്നത്? ഇത്രയും ദിവസം ഞാൻ ചത്താണ് ജീവിച്ചത്. ശത്രുക്കളുടെ മുമ്പിൽ എന്റെ കാശിയേട്ടം പരിഹസിക്കപ്പെടുന്ന കണ്ടപ്പോൾ സഹിച്ചില്ല, അതുകൊണ്ട് അടിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കണം.
കാശിയുടെ പാദങ്ങളിൽ മുഖം ചേർത്ത് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് കാശിക്ക് അവളുടെ നെഞ്ചോട് ചേർക്കാൻ തോന്നി. ജാനി, നീ ഇങ്ങനെ കരയില്ലേ? എന്റെ പ്ലാനൊക്കെ നീ തകർക്കുമല്ലേ ഈ ജാനിക്കുട്ടി, അവൻ ഉള്ളിൽ പറഞ്ഞ് മിഴികൾ തുറക്കാൻ നോക്കി എഴുന്നേൽക്കാൻ നിന്നതും.
ജാനി അവന്റെ അടുത്തേക്ക് കിടക്കാൻ വരുന്ന കണ്ട് കാശി വേഗം മിഴിയടച്ച് കിടന്നു.
എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ കാശിയേട്ട എന്റെ ഭർത്താവ്, സ്വപ്നാണോ ഞാൻ കാണുന്നത്? ജാനി അവന്റെ മുഖം കൈകളിൽ വാരിയെടുത്ത് മിഴിനീരോടെ ചോദിച്ചു. അവന്റെ മുഖത്തോട് മുഖം ചേർത്ത് കിടന്നു. കാശിക്കുള്ളിൽ ലഡുപൊട്ടി. അവൻ ഉറക്കത്തില്ലെന്ന പോലെ ചുണ്ടുകൾ പതിയെ അവളുടെ കവിളിൽ ഉരസിക്കൊണ്ടിരുന്നു. ജാനി മിഴികളടച്ച് അവന്റെ ചുണ്ടുകൾ കവിളിൽ ഉരസുമ്പോൾ അതിൽ ലയിച്ചിരുന്നു. ജാനി മിഴികൾ തുറന്ന് അവനെ നോക്കി. സുന്ദരനായിട്ടുണ്ട് എൻ്റെ കാശിയേട്ടൻ. ഓരോ നിമിഷവും നീ അരികിലില്ലാതിരുന്നപ്പോഴുള്ള വേദന എത്രയാണെന്ന് അറിയോ? നെഞ്ചിൽ കത്തി കുത്തിയെറക്കുന്ന പോലെയായിരുന്നു എനിക്ക്. എന്നാ ഇപ്പൊ എനിക്കറിയില്ല കാശിയേട്ടാ, ഈ താലി അതെന്റെ ജീവിതമാണ്, ജീവനാണ്, എല്ലാം എല്ലാമാണ്. ഈ താലി കഴുത്തിൽ കെട്ടുമ്പോൾ അരികിൽ നീ ഉണ്ടായിട്ടും ഞാൻ അറിയാതിരുന്ന വിഷമം മാത്രമേ എനിക്കുള്ളൂ. സാരല്ല, ഈ താലി നീ തന്ന സമ്മാനമാണ്. പൊന്നുപോലെ നീ കിട്ടിയ താലി ഞാൻ കൊണ്ടു നടക്കും. നിന്നെ ചുംബിക്കുന്ന പോലെ, നിന്നെ പുണരുന്ന പോലെ ഈ താലിയോട് എനിക്കിപ്പോൾ പ്രണയമാണ്. പറയാൻ വാക്കുകളില്ലാത്ത അത്ര പ്രണയം. അവൾ താലിയിൽ ചുംബിച്ചുകൊണ്ടിരുന്നു. തൻ്റെ അരികിൽ കിടക്കുന്ന അവൾ താലിയിൽ ചുംബിക്കുന്ന കാശി മെല്ലെ മിഴികൾ പൊക്കി നോക്കി. ജാനി താലിയിൽ കൊത്തിയിരെ ചുംബിക്കുകയാണ്. എന്റെ പൊന്ന് താലി, എനിക്ക് കിട്ടേണ്ട ചുംബനങ്ങളെല്ലാം നീ ഒറ്റയടിക്ക് കൊണ്ടുപോയാണല്ലോ. ജാനി, ഒരു ഉമ്മ എനിക്ക് താടി. കാശി മുഖം വീർപ്പിച്ച് താലി അസൂയയുടെ നോക്കി ഉള്ളിൽ പറഞ്ഞു. ജാനി മുഖം തിരിക്കുന്നു കണ്ടപ്പോൾ അവൻ മിഴികൾ വേഗം അടച്ചു. ജാനി അവനെ നോക്കിക്കിടന്നു. കാശിക്ക് അവളെ പുണരാനുള്ള തുടിച്ചുകൊണ്ടിരുന്നു. ജാനി അവന്റെ അരികിൽ ചെരിഞ്ഞു കിടന്നു. ജാനി അവനിലേക്ക് മുഖം അടുപ്പിച്ചു. അവളുടെ ശ്വാസം അരികിൽ എത്തിയപ്പോൾ അവനുള്ളിലൊരു മഞ്ഞ മഴ പെയ്യും പോലെ തണുത്തു. അവൾ അവന്റെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു.
ജിമ്മി,
ജിമ്മിയുടെ പേരും പറഞ്ഞ് കാശി അവൾ അവനിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ആദ്യമൊന്ന് പേടിച്ചെങ്കിലും അവന്റെ ഉറങ്ങുന്ന മുഖം മുമ്പിൽ കണ്ടപ്പോൾ ജാനി എല്ലാം മറന്നു. അവനെ ഇറുകെ കെട്ടിപ്പിടിച്ച് ജാനി അവന്റെ അടഞ്ഞ മിഴികളിൽ ചുംബിച്ചു. അവന്റെ മുടിയിൽ പതിയെ തലോടി. ജാനി അവന്റെ കവിളിൽ ചുംബിച്ചു. കാശി അവളുടെ മേലേക്ക് ചെരിഞ്ഞു. കാശിയുടെ കൈകൾ വയറിൽ അമർന്നപ്പോൾ ജാനി അവന്റെ മുഖം കഴുത്തിലേക്ക് വെച്ചു. അവളിൽ നിന്നുയരുന്ന സുഗന്ധം അവനെ മത്ത് പിടിപ്പിച്ചു. കാശിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഉരസിക്കൊണ്ടിരുന്നു. അവൻ ഉറക്കത്തിൽ തലകുടയുകയാണെന്നാണ് അവൾ കരുതിയത്. അവൾ അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ കഴുത്തിൽ മൃദുവായി ഉരസുമ്പോൾ ജാനിയുടെ മിഴിയിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞു. അവന്റെ മുടിയിൽ അവൾ മുറുകെ പിടിച്ചു.
ജാനി ചെറുതായി കിതക്കാൻ തുടങ്ങി. കാശി ഉറക്കത്തില്ലെന്ന പോലെ മുഖം അവളുടെ തോളിൽ വെച്ച് ചുണ്ടുകൾ അമർത്തി ഉരസിക്കൊണ്ടിരുന്നു. ജാനിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് ജാനിക്ക് മാധുരിയുടെ കാര്യം ഓർമ്മ വന്നത്. അവൾ വേഗാവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. പക്ഷേ കാശി അവളുടെ കഴുത്തിൽ മുഖാമ്പരത്തി കിടക്കിയായിരുന്നു. അവൾ അകലം തോറും അവൻ്റെ കൈകൾ അവൾ ഇറുകി പിടിച്ചു. അകലരുതെന്ന് പറയും പോലെ ജാനി അവൻ്റെ തോളിൽ പിടിച്ച് ദേഹത്തു നിന്ന് അകത്തി മാറ്റി. തൻ്റെ വയറിൽ അമർന്ന് അവൻ്റെ കൈ പതി എടുത്തു മാറ്റി. അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൾ ഒരു പുഞ്ചിരിയോടെ കിതച്ചുകൊണ്ടിരുന്നു. തിരിഞ്ഞിരിക്കുന്ന അവളെ കള്ളച്ചിരിയോടെ കാശി നോക്കിക്കിടന്നു.
മോളെ,
കഥകിൽ ലക്ഷ്മി മുട്ടുന്ന കേട്ടപ്പോൾ ജാനി ബെഡിൽ നിന്നിറങ്ങി. അവൾ തൻ്റെ സാരി നേരെയാക്കി മുഖത്തേക്ക് അലസമായി കിടന്ന മുടിയൊതുക്കി വെച്ച് പോകുന്ന കണ്ടപ്പോൾ കാശി കള്ളച്ചിരിയോടെ ബെഡിൽ മെഴികൾ അടച്ചു കിടന്നു. ജാനി ഡോറ് തുറന്നു. അവളെ കണ്ടത് ലക്ഷ്മി നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. ജാനി കുറച്ചു മുമ്പ് നടന്ന കാര്യം ആലോചിച്ചപ്പോൾ നാണം കൊണ്ട് മുഖം താഴ്ത്തി. ലക്ഷ്മി മുഖം താഴ്ത്തി നിൽക്കുന്ന അവളുടെ താടി പിടിച്ചുയർത്തി. പെൺമക്കൾ കല്യാണ പ്രായമാകുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും കാണാൻ ആഗ്രഹിക്കുന്ന വേഷത്തിലാണ് എൻ്റെ മോളിപ്പോൾ നിൽക്കുന്നത്. നിന്റെ കഴുത്തിലെ താലിയും നെറ്റിയിലെ സിന്ദൂരവും എനിക്ക് തരുന്ന സന്തോഷത്തിനതിരില്ല. എൻ്റെ ഭാഗ്യയുടെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. എൻ്റെ കാശിയുടെ പെണ്ണായി അവളുടെ കുട്ടി വന്നപ്പോൾ
അമ്മേ.
അമ്മയെ ഓർത്തപ്പോൾ ജാനി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയാൻ വേണ്ടി പറഞ്ഞല്ലേ മോളെ, ഇനി നീ കരയരുത്. ദൈവം തന്ന ജീവിതമാണ്, പരസ്പരം സ്നേഹിച്ചും വിശ്വസിച്ചും ജീവിക്കണം. മനസ്സിൽ എന്ത് വിഷമം വന്നാലും അവനോട് പറയണം, കേട്ടല്ലോ. അവർ വാത്സല്യത്തോടെ പറഞ്ഞു. ജാനി ശരിയെന്ന് തലയാട്ടി. അവന് ഞാൻ നിർബന്ധിച്ചപ്പോൾ വിവാഹം കഴിച്ചതാണെങ്കിലും ഇനിയും നിങ്ങൾ തമ്മിൽ വഴക്കൂടി എന്നെ മനസ്സ് വിഷമിപ്പിക്കരുത്. കാശി പറഞ്ഞു കൊടുത്ത പോലെ ലക്ഷ്മി അവളോട് പറഞ്ഞു. ജാനി കാശിയെ നോക്കി അമ്മയോട് ശരിയെന്ന് തലയാട്ടി. അമ്മയുടെ പൊന്നു മോള്. അവളുടെ കവിളിൽ ഉമ്മോടുത്തുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു, പിന്നെ ഇന്ന് വൈകിട്ട് റിസപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് കുളിച്ചിട്ട് ധരിച്ചോളൂ. റിസപ്ഷന് ധരിക്കാനുള്ളത് അമ്മ കുറച്ച് കഴിഞ്ഞ് കൊടുന്നേരാം. ഞങ്ങളിപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. താഴെ മോൾക്ക് ധരിക്കാനുള്ള ഒരുപാട് ഡ്രസ്സ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എല്ലാം പുതിയത് ഉടുത്താൽ മതി. നീ ഇനി മുതൽ സിദ്ധുവിൻ്റെ ജാനിയല്ല, എൻ്റെ മോൻ്റെ ഭാര്യയാണ്. ആ വീട്ടിലുള്ളപ്പോൾ ധരിച്ച ഒരു വസ്ത്രവും നമുക്ക് വേണ്ട. ജാനി ഒന്നും മിണ്ടാതെ അമ്മയുടെ കവിളിൽ ചുംബിച്ചു. അമ്മ പോയപ്പോൾ അവൾ ഡോറടിച്ച ഡ്രസ്സുമായി കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയി. ദൈവമേ, ആ അരുന്ധതി അമ്മയും ആനന്ദും അനന്തനും അല്ല എവിടെ? ദുഷ്ടജന്തുക്കളെ പറ്റി ഒരു വിവരമില്ലല്ലോ. അവൾ താരിയിലേക്ക് നോക്കി. അനന്തനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ കാശിയെ കൊല്ലുമെന്ന അയാളുടെ സ്വരം അവളുടെ കാതിൽ മുഴങ്ങി. അവൾ താലി കയ്യിലെടുത്തു. മിസ്റ്റർ ആനന്ദശങ്കർ, നിങ്ങൾ ഇതുവരെ പറഞ്ഞൊക്കെ ഞാനൊരു പാവയെപ്പോലെ മോളിൽ നിന്ന് അനുസരിച്ചു. പക്ഷേ ഇനി അത് നടക്കില്ല. ഞാനിപ്പോൾ കാശിനാഥൻ്റെ പെണ്ണാണ്, അതായത് മിസ്സിസ് ജാനിക കാശിനാഥൻ. എൻ്റെ ഭർത്താവിന് തൊട്ടാൽ ഈ ഭാഗീരഥി ആരാണെന്ന് താൻ അറിയും. എനിക്ക് ധൈര്യത്തിന് ഈ താലി കൂടെ ഉണ്ടായാൽ മതി. ജാനി കണ്ണാടിയിലേക്ക് നോക്കി പറഞ്ഞതാണെങ്കിലും ബെഡിൽ കിടക്കുന്ന കാശിയുടെ കാതുകൾ അതെല്ലാം കേട്ടിരുന്നു. മുല്ലപ്പൂവെല്ലാം മുടിയിൽ നിന്ന് എടുത്തു മാറ്റി അവൾ മുടി ചീവി വൃത്തിയാക്കി. ജാനി ബാത്റൂമിലേക്ക് കയറിപ്പോയി. കാശി അതുവരെ പിടിച്ചു വെച്ച ചിരി പുറത്തേക്കെടുത്തു.
എന്റെ ദൈവമേ, അമ്മ എന്തൊരു ആക്ടിംഗ് ആണ്! ഞാൻ വിചാരിച്ച പോലെയല്ല. സ്നേഹം കൂടി അമ്മയെല്ലാം പൊളിക്കുന്നാണ് കരുതിയത്. ഇതിപ്പോ അമ്മ ഉഗ്രൻ അഭിനയം. എല്ലാവരും ഇതുപോലെ അവളുടെ മുമ്പിൽ ഞാൻ പ്ലാൻ ചെയ്ത പോലെ അഭിനയിച്ചാൽ മതിയായിരുന്നു.
കാശി ചിരിയോടെ ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. അവൻ ബാൽക്കണിയിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ മുറ്റത്ത് അതിഥികളുടെ കാർ നിരയായി വന്നിടക്കുകയാണ്. റിസപ്ഷനുള്ള വേദിയെല്ലാം നേരത്തെ ഒരുക്കാൻ കാശി ഈവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനോട് നേരത്തെ പറഞ്ഞിരുന്നു. ചേട്ടന്മാരും അമ്മയും ചെറിയമ്മമാരും അച്ഛനും മാമ്മമാരുമെല്ലാം അതിഥികളെ സ്വീകരിക്കുന്നു.
വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞിടുന്ന എൻ്റെ വിവാഹ റിസപ്ഷൻ,
കാശി വീട്ടുകാരെല്ലാം മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു.
ഈ ഉണ്ടാപ്രി എപ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ടാണല്ലോ നടക്കുക, പാവം.
കാശി അത് പറഞ്ഞ് നേരെ നോക്കിയത് റൂമിൽ നിന്ന് മുടി തോർത്തുന്ന ജാനിയാണ്. പിങ്ക് ടോപ്പും വെള്ളം ഇടിയുമാണ് വേഷം. താഴത്തെ പാട്ടും ബഹളവും എല്ലാം കേട്ട് ജാനി ബാൽക്കണിയിലേക്ക് വരുന്ന കണ്ട് കാശി തിരിഞ്ഞിരുന്നു. ജാനിയും കാശിയെപ്പോലെ ആ കാഴ്ചകളെല്ലാം നോക്കിയിരുന്നു. പൂക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ ജാനിയുടെ മനസ്സും തണുത്തു. അവളൊരു വയലറ്റ് റോസിനെ മൃദുവായി ചുംബിച്ചു. കാശിയുടെ നോട്ടം അപ്പോഴും മാതള നിറമുള്ള അവളുടെ ചുണ്ടിൽ തങ്ങി നിന്നു.
കടവുളേ,
പ്രണയം നെഞ്ചിൽ തളച്ചിടാൻ വയ്യാതായപ്പോൾ കാശി നോട്ടം മാറ്റി മുഖം തിരിച്ച് റൂമിലേക്ക് നടന്നു.
ഒന്ന് നിൽക്കുവോ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്.
എന്ത്?
കാശി ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ട് ചോദിച്ചു.
എന്താണ് ശരിക്കും അവിടെ നടന്നത്?
ഇത്രക്ക് ഓർമ്മയില്ലാതിരിക്കാൻ ആരാലോചിച്ചിരിക്കുന്നു?
കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചത് കാന്താരിപ്പണിന്റെ ചുട്ട മറുപടി കേൾക്കാനായിരുന്നെങ്കിലും ജാനി ഒന്നുമിണ്ടാ തലതാഴ്ത്തി നിന്നപ്പോൾ അവന്റെ ഉള്ളൊന്ന് പെടഞ്ഞു. ലക്ഷ്മി പറഞ്ഞത് ഓർമ്മയുള്ള ജാനി അവനോട് വഴക്കു കൂടാതിരിക്കാൻ മനസ്സിൽ തീരുമാനിച്ചിരുന്നു. അവൾ മിഴികൾ തുറക്കുന്ന കണ്ടപ്പോൾ കാശി അവിടെ അരികിലേക്ക് ചെന്നു.
എവിടെ പോയി? കാലനാഥനെ കടിച്ചു കയറാൻ നടക്കുന്ന ജാനിക.
കാശി അവിടെ താടി പിടിച്ചു വരുത്തി പുരികം പൊക്കി ചോദിച്ചു.
സോറി.
എന്തിന്?
അന്ന് ഞാൻ ദേഷ്യം വന്ന് പഠിച്ചതാണ്.
ഏയ്, എന്തിന് സോറി? ഇഷ്ടമുള്ള പുരുഷനെ അടിക്കാൻ വന്നാൽ ഏത് പെണ്ണും ചൂടാവുന്ന പോലെയല്ലേ? നീയും ചൂടായുള്ളൂ. പിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അച്ഛന്റെ ആഗ്രഹം തടുക്കാൻ വന്ന എന്നെ പോലൊരു തെമ്മാടി ഏത് പെണ്ണും ആ അവസ്ഥയിൽ അടിച്ചു പോവും. അതേ നീയും ചെയ്തുള്ളൂ.
കാശി അവളെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു. അയ്യണ, എനിക്കൊന്നും ഇഷ്ടമല്ല ആ ചെറ്റെ, വൃത്തികെട്ട കൊനന്തൻ. തിരിഞ്ഞിൽക്കുന്ന കാശി അവളുടെ മറുപടി കേട്ട് ചുണ്ടിൽ ചിരിവിടർത്തി.
പിന്നെ നീ എന്തിനാ എല്ലാവരോടും അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞേ?
അത് ജാനി മുഖം തിരിച്ച് തപ്പിപ്പിടിക്കുന്ന കണ്ട് കാശി ചിരിയോടെ അവളെ നോക്കി മീശ വിരിച്ചു. അത് ഞാൻ ലക്ഷ്മിയമ്മ വിഷമിക്കേണ്ടെന്ന് കരുതി ചെയ്താണ്. നിങ്ങൾ അവിടെ കിടന്ന് അടിയുണ്ടാക്കുമ്പോൾ ലക്ഷ്മിയമ്മ കരഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അപ്പൊ ദേഷ്യം വന്നപ്പോ ചെയ്തു പോയതാണ്. സോറി.
അപ്പൊ നിനക്ക് അവനെ ഇഷ്ടമല്ലേ?
അല്ല അല്ല അല്ല.
പിന്നെ ആരെയാണ് ഇഷ്ടം?
കാശി അവൾക്കരികിലേക്ക് വന്നോട് ചോദിച്ചു.
എനിക്ക് ആരും ഇഷ്ടമൊന്നുമില്ല.
ജാനി അവരിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു.
ഞാനൊന്നും ചോദിക്കുന്നില്ലേ?
കാശി അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ജാനിയൊന്നും മിണ്ടിയില്ല.
ഇങ്ങനെ നിന്നാ മതിയോ? അമ്മ ഇപ്പോ വരും. റിസപ്ഷന് പോവണ്ടേ? ഞാനൊന്ന് കുളിക്കട്ടെ.
അവൻ അവളോട് പറഞ്ഞ് ഡ്രസ്സിംഗ് സ്റ്റാൻഡിൽ നിന്ന് ടവൽ തോളിലേക്ക് ഇട്ടുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ഈ കാശിയേട്ട് എന്തിനെ എങ്ങനെയൊക്കെ ചോദിച്ച്?
പിന്നെ ആ കാമപുരിയെ സ്നേഹിക്കാൻ എന്റെ പട്ടി പോവും.
എനിക്ക് സ്നേഹിക്കാൻ എന്റെ താലി കെട്ടിയ നട്ടയിലുള്ള ആണെഴുത്തിനുണ്ട്, അവന്റെ താലിയും ഉണ്ട്. ജാനിയോട് എന്തോ പറയാൻ വേണ്ടി തിരിച്ചു വന്ന കാശി അവൾ പറഞ്ഞു കേട്ട് ചിരിയോടെ തിരിച്ചടന്നു. കാശി ബാത്റൂമിൽ നിന്ന് റൂമിലേക്ക് വരുമ്പോൾ വയലറ്റ് ലഹങ്കയിൽ പർപ്പിൾ നെറ്റിൽ സർസൂടി വർക്കും സ്റ്റോൺ വർക്കുമുള്ള വയലറ്റ് ലഹങ്ക ധരിച്ചിരിക്കുകയാണ് ജാനിക. ലഹങ്ക ധരിച്ചിരിക്കുന്ന അവളെ മിഴിവെട്ടാതെ കാശി നോക്കി നിന്നു. ജാനി പെട്ടെന്ന് നോക്കിയപ്പോൾ കാശി നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൾ നോക്കിയപ്പോൾ കാശി മുഖം തിരിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി.
സുന്ദരി മോളായിട്ടോ.
അവൾ ഒരുക്കിയത് കണ്ട് ലക്ഷ്മി എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ സമയം അരുന്ധതി ഗോവിന്ദനോട് ശ്രീലേഖത്ത് വെച്ച് വഴക്കിടുകയായിരുന്നു.
എന്റെ മകൻ അനന്തൻ എവിടെ? എന്നെ തല്ലി എന്റെ മക്കളെ എന്നെ നിങ്ങൾ ഇവിടെ പൂട്ടിയിട്ടു. ആ നാദസ്വരമേളം ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നു. അപ്പോഴെങ്ങാനും ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിലവിളക്കെടുത്ത് രണ്ടിന്റെയും തല ഞാൻ അടിച്ചു പൊട്ടിച്ചേനെ.
കലിതുള്ളി അവർ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു.
നീ ഒരു പെണ്ണാണോടി?
എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാൻ?
അറപ്പോടെ ഗോവിന്ദൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു.
താൻ പോടാ ഗോവിന്ദ, വീട്ടിലെ ഞാൻ രണ്ടിനെയും. വാട സഞ്ജു സിദ്ധു. അവിടെ പോയി രണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്കിനി ഒരു സമാധാനം ഉണ്ടാവില്ല. നല്ലൊരു ദിവസമായിട്ട് നീ വെറുതെ ഒരു വഴക്കുണ്ടാക്കരുത്.
ഗോവിന്ദൻ അവരെ തടഞ്ഞു.
മാറങ്ങോട്ട്.
അവർ ഗോവിന്ദനെ തള്ളിമാറ്റി സിദ്ധുവിന്റെ കൈവലിച്ച് പുറത്തേക്ക് പോയി. സഞ്ജുവിന് അങ്ങോട്ട് പോവാൻ തന്നെ പേടി തോന്നി. പക്ഷേ അരുന്ധതി അവന്റെയും കയ്യിൽ പിടുത്തമിട്ടിരുന്നു. ഗോവിന്ദൻ അവരുടെ പിന്നാലെ തിടുക്കത്തിൽ പോയി. നാദേശ്വരൻ സ്വർഗതുല്യമായത് കണ്ട് അരുന്ധതിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവർ തിടുക്കത്തിൽ മുമ്പോട്ട് നടന്നു. ഒരു നിമിഷം അവരുടെ കാലുകൾ തറഞ്ഞിന്ന് പോയി. രാത്രി കൂടി വിരുന്നെത്തിയതോടെ ആഘോഷത്തിന് ഹരമായ നിമിഷം. നർത്തകർ ഒരുക്കുന്ന വഴിയിലൂടെ കാശിനാഥനും അവന്റെ ജാനികയും കൈകൾ കോർത്തുകൊണ്ട് പുഞ്ചിരിയോടെ നടന്നു വരികയായിരുന്നു. കാശി വയലറ്റ് സ്യൂട്ടാണ് ധരിച്ചിരുന്നത്. അവൾ വയലറ്റ് ലഹങ്കയിൽ അതിസുന്ദരിയായിരുന്നു. അവരുടെ മുഖത്തെ ചിരി കണ്ടപ്പോൾ അരുന്ധതിക്ക് സഹിച്ചില്ല. ആർപ്പുവിളികൾ ഉയർന്നുകൊണ്ടിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് പരസ്പരം പ്രണയത്തോടെ നോക്കാൻ പറഞ്ഞപ്പോൾ അവർ ഉള്ളിലുള്ള പ്രണയം ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മിഴികൾ പരസ്പരം പ്രണയം പറഞ്ഞ നിമിഷം അറിയാതെ അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. കാശി അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയോട് നെറ്റി മുട്ടിച്ചു. ജാനി മിഴികളടച്ച് ചിരിച്ചു. ആ നിമിഷം അവർ ചുറ്റുമുള്ളതെല്ലാം മറന്നു. കാശി അവളുടെ നെറ്റിയിൽ ചുംബിച്ചപ്പോൾ ജാനി അവന്റെ മൂക്കിൻ തുമ്പിൽ ചുംബിച്ചു. എല്ലാവരുടെയും ആർപ്പുളികൾ കേട്ടപ്പോൾ അവർ അകന്നു മാറി.
സോറി, ഫോട്ടോഗ്രാഫർ പറഞ്ഞപ്പോ ചുംബിച്ചതാണോ? നീയും അതുകൊണ്ട് ചുംബിച്ചതാണോ?
കാശി അവളോട് ചോദിച്ചു. അതെ. ജാനി അവനോട് പറഞ്ഞു. അവൾ മുഖം തിരിച്ചിരിക്കുന്ന അവൻ ശ്രദ്ധിച്ചു. മുൻപിലൂടെ അവർ വേദിയിലേക്ക് കൈകോർത്ത് ചിരിയോടെ പോകുമ്പോൾ അരുന്ധതി അവരെ കലിയോടെ നോക്കി നിന്നു.
എന്റെ മോൻ അനന്തൻ പറഞ്ഞ എത്ര ശരിയായിരുന്നു. അവൾ നമ്മളെ ചതിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ്. അതിനാണ് അവൾ നിന്റെ വാലി തൂങ്ങിയത്. അവൻ ആ കാശിനാഥം വിട്ടതാണ് അവളെ. നോക്കടാ, കണ്ണു നിറച്ച് നോക്ക്. ഇത്രയും ദിവസം സിദ്ധുവേട്ടായെന്ന് വിളിച്ചിരുന്ന നന്ദിയില്ലാത്തവള് കളമാറി ചവിട്ടിയതുണ്ടോ? നിന്നെ ഒന്ന് നോക്കി അവള്.
അവനെ കെട്ടിയപ്പോ അവിടെ തനിനിറ നീ ഇപ്പൊ കണ്ടില്ലേ? അവിടെ നീ എന്ന തോഴനെയും മറന്ന് അവനെ കെട്ടിപ്പോയി. നീ ഒരു പോങ്ങൻ തോഴിയാണത്രേ, തോഴി.
അവരെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനോട് അരുന്ധതി പറഞ്ഞു. കാശിയും ജാനിയും ഒരുമിച്ച് കേക്ക് മുറിച്ചു. അതിൽ നിന്നൊരു പീസ് എടുത്ത് അവൻ അവൾക്ക് നേരെ നീട്ടി. ജാനി കഴിക്കാതെ കേക്കിനെയും അവനെയും മാറി മാറി നോക്കി.
കഴിക്കുമോളെ,
ലക്ഷ്മി അവിടെ പുറത്തെട്ടി. ജാനി ബോധത്തിലേക്ക് വന്ന പോലെ മിഴിവെട്ടി അവൻ നീട്ടിയ കേക്ക് കഴിച്ചു. ഇനി അവനെടുത്ത് കൊടുക്കുമോളെ,
ലക്ഷ്മി അവളോട് പറഞ്ഞു.
ജാനി ഒരു പീസ് കേക്ക് എടുത്തുകൊണ്ട് അവന് നേരെ നീട്ടി. കാശി അവളെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിലുള്ള കേക്ക് കഴിക്കുമ്പോൾ അവളുടെ കയ്യിൽ പറ്റിപ്പിടിച്ച കേക്കും കൂടി ചുണ്ടുകൾ കൊണ്ട് തുടച്ചെടുത്തു. ജാനിയുടെ മേലാകെ ഒരു തരിപ്പ് കയറി. അവൾ നാണത്തോടെ അവനെ നോക്കി. കാശി ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ഗൗരവത്തിൽ നോക്കി. ആർപ്പു വിളികൾ വീണ്ടും ഉയർന്നു.
അതെ, ഒരു ഡാൻസ് രണ്ടുപേരും കൂടി കളിച്ചേ പറ്റൂ,
തേജസ് പറഞ്ഞതോടുകൂടി എല്ലാവരും അത് ഏറ്റുപറയാൻ തുടങ്ങി.
ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല,
ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിലും കാശി ജാനിയുടെ മുമ്പിൽ ദേഷ്യം അഭിനയിച്ച എല്ലാവരോടും പറഞ്ഞു.
അത് പറ്റില്ല, എന്റെ ഏട്ടനെ അടുത്തേമേ കളിച്ചേ പറ്റൂ.
സുഹാസിനിയുടെ പുറകിൽ നിന്ന് അവരെ തുറച്ചു നോക്കിയിരിക്കുന്ന ആര്യെ നോക്കിക്കൊണ്ട് സ്ത്രീ പുച്ഛിച്ചുകൊണ്ട് കാശിയോടും ജാനിയോടും പറഞ്ഞു. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവർ കളിക്കാമെന്ന് സമ്മതം മൂളി. ഗ്രാമഫോണിലെ പാട്ടാണ് പ്ലേ ചെയ്തത്. ജാനിയും കാശിയും പരസ്പരം നോക്കാതെ മുഖം തിരിച്ച് നിൽക്കുകയായിരുന്നു. ജോ കാശിയെയും ശ്രീ ജാനിയെയും തള്ളി രണ്ടുപേരും പരസ്പരം ഇടിച്ചു നിന്നു.
കളിക്ക് കാശി, ജാനി കളിക്ക്,
എല്ലാവരും ഒരുപോലെ പറഞ്ഞു. കാശി ജാനിയുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവന്റെ ദേഹത്തോട് ചേർത്ത് അവന്റെ വലത് കൈ അവളുടെ ഇടത് കൈയോട് ചേർത്തു. ജാനി അവന്റെ തോളിൽ കൈവച്ചു. അവർ പരസ്പരം മിഴികളിൽ നോക്കി പതിയെ ചൂടുകൾ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡാൻസ് കണ്ട് അരുന്ധതിയുടെ കോപം തിളച്ചു കയറി. ജാനിയും കാശിയും ഇതൊന്നും അറിയാതെ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യുകയാണ്. പരസ്പരം മിഴികളിൽ നോക്കി കളിക്കുന്ന അവരെ കണ്ട് അരുന്ധതിയുടെ കോപം അടക്കാനായില്ല. അവരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന അരുന്ധതിയെ തടഞ്ഞു വെക്കാൻ മഹി സെക്യൂരിറ്റിക്കാരോട് പറഞ്ഞു. പാട്ടിനിടയിൽ ആ ബഹളമൊന്നും ആരും കേട്ടില്ല. ശേഖരന് ആദ്യം സൂര്യയും ബഹളമൊന്നും അറിയിക്കാതെ അയാളുടെ അരികിൽ നിന്നു. അവർ കളിക്കുന്നത് കണ്ട് ആര്യ ദേഷ്യത്തോടെ നോക്കി നിന്നു. അരുന്ധതിയെ സിദ്ധുവും സഞ്ജുവും വീട്ടിലേക്ക് കൊണ്ടുപോയി. കാശിനാഥൻ ജാനിയെ എടുത്തു പൊക്കി. ജാനി അവന്റെ കഴുത്തിൽ കൈകൾ ചുറ്റി. കാശി അവളെ ഇരു കൈകളിൽ എടുത്തു ചുറ്റി.
എന്റെ അമ്മു, ഇവർ രണ്ടാളും ഒടുക്കത്തെ റൊമാൻറ്റിക് ഡാൻസ് ആണല്ലോ,
തേജസ് കാശിയുടെ കൂട്ടുകാരോടും അവരുടെ ഗ്യാങ്ങിനോടും പറഞ്ഞു.
അല്ലെങ്കിൽ എന്റെ അളിയനും ചേച്ചിയും പൊളിയ,
സച്ചി എല്ലാവരോടും പറഞ്ഞു. കാശി അവളെ കൈകളിൽ നിറക്കി നെഞ്ചോട് ചേർത്ത് നിന്നു.
മോനെ പൊളിച്ചടാ,
തേജസ് അവരെ രണ്ടുപേരെയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറഞ്ഞു.
നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം കളിച്ചതാണ്.
കാശി ജാനിയെ ഗൗരവത്തോടെ നോക്കി അവരോട് പറഞ്ഞു. അതുവരെ തന്നെ പ്രണയത്തോടെ നോക്കിയ കാശിയുടെ ഭാവമാറ്റം ജാനിയിൽ വേദന സൃഷ്ടിച്ചു. നീ പൊട്ടിയല്ലേ ജാനി, കാശിയേട്ടൻ ക്യാമറയ്ക്ക് ഉള്ളതുകൊണ്ട് റൊമാൻറ്റിക് ആയിട്ട് അഭിനയിച്ചതാണ്.
എന്നാൽ എന്ത് രസമായിരുന്നു ഏട്ടനോടൊപ്പം ഡാൻസ് ചെയ്തപ്പോൾ. അയ്യോ, എന്റെ മേലിപ്പോഴും ഏട്ടന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുക.
അവൾ സന്തോഷം കൊണ്ട് റസ്സിയെ കെട്ടിപ്പിടിച്ചു. കാശി അത് കേട്ട് തേജസിനെ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുന്ന ജാനിയെ അവൾ പോലും അറിയാതെ മതി വരുവോളം പ്രണയത്തോടെ നോക്കി നിന്നു. റിസപ്ഷൻ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെ മുഖത്തും സന്തോഷം മാത്രം കണ്ടപ്പോൾ കാശിയുടെ മനസ്സും തണുത്തു. തന്റെ അച്ഛൻ പോലും അമ്മയുടെ അടുത്തിരുന്ന് അപ്പുവിനെ മടിയിൽ വെച്ച് ഓരോന്ന് പറഞ്ഞു പൊട്ടിച്ചിരിക്കുമ്പോൾ കാശിയുടെ മിഴിയിൽ സന്തോഷം കൊണ്ട് നനവ് പടർന്നു. അവൻ സച്ചിയെ നോക്കി.
അതെ മോനെ, എന്നെ ഒന്ന് വിളിച്ച്.
അവൻ അടുത്തിരിക്കുന്ന സച്ചിയോട് കാതിൽ പറഞ്ഞു.
എന്താ കാശിയേട്ടാ?
അത് അന്ന് ഞാൻ വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ?
ആ വിളി
അളിയാന്ന്.
അതിനിപ്പോ എന്തിനാ വിളിക്കുന്നത്? എന്റെ അളിയനാണല്ലോ.
ഹോ, ഒന്ന് ഉറക്കി വിളിച്ചോ, നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു.
കേൾക്കേണ്ട താമസം.
അളിയ, കാശി അളിയ, അളിയ, അളിയനാണ് അളിയൻ, എന്റെ പുന്നാര അളിയൻ.
സോഫയിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റ് ഉറക്കെ പറഞ്ഞപ്പോൾ കാശിയുടെ മുഖമാകെ വിളറി. എല്ലാവരും ഞെട്ടലോടെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്.
കുരിപ്പ് ചാണമാക്കി, ഇത്രയും ഉറക്കെ പറയാൻ ആരാണോ നിന്നോട് പറഞ്ഞത്? ഹോ,
കാശി പല്ലുറുമ്മിക്കൊണ്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് ഉള്ളിൽ പറഞ്ഞു. അവൻ സച്ചിയോട് അന്ന് അളിയാന്ന് വിളിക്കേണ്ടെന്ന് പറഞ്ഞ് വിഷമം വന്നിരുന്നു. എല്ലാം ഗ്യാരേജിൽ വെച്ച് അവനോട് പറയുമ്പോൾ ഈ കാര്യം പറഞ്ഞ് സച്ചി വിഷമിച്ചുകൊണ്ട് അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കാശി. അതാണിപ്പോ അവൻ കോളാക്കി കൈ കൊടുത്ത്. കാശിയുടെ മുഖം കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി.
മക്കളെ, നേരെ ഒരുപാടായി, റൂമിലേക്ക് പോയിക്കോളൂ,
ചിരിക്കുന്നതിനിടയിൽ ലക്ഷ്മി പറഞ്ഞു. ലക്ഷ്മി ജാനിയോടും പറഞ്ഞു.
ജാനി ചേച്ചി, ഇന്ന് അതിരാത്രിയാണ് കേട്ടോ.
ശ്രീയും റസിയും അടുത്തിരിക്കുന്ന കാശി നോക്കി അവളുടെ കാതിൽ പറഞ്ഞ് കളിയാക്കി.
ഒന്ന് പോടി,
ജാനി നാണത്തോടെ പറഞ്ഞ് മുഖം താഴ്ത്തി. പക്ഷേ മാധുരിയുടെ കാര്യം ഇടയ്ക്ക് മനസ്സിൽ കയറി വരുമ്പോൾ ജാനിക്ക് വീർപ്പുമുട്ടി. ആരിക്കൊന്നും സഹിക്കുന്നില്ലായിരുന്നു. ശ്രീയും റസി അവൾ നോക്കി പുച്ഛത്തോടെ ചിരിക്കാൻ തുടങ്ങി.
മോനെ ചെല്ല്.
അവർ രണ്ടുപേരും സോഫയിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് അരുന്ധതി ഹാളിലേക്ക് വന്നത്. ഒപ്പം സിദ്ധാർത്ഥനും ഉണ്ടായിരുന്നു. അതോടെ ഒരു തല്ലി നടക്കുമെന്ന സന്തോഷത്തോടെ ആര്യ ഇരുന്നു. അവരെ കണ്ടതും ഗോവിന്ദൻ അനിശ്ചയത്തോടെ ഇരിക്കുന്ന അയാൾക്ക് അടുത്തിരുന്ന ലക്ഷ്മി ശ്രദ്ധിച്ചു. ഏട്ടാ, ലക്ഷ്മി വിളിച്ചപ്പോൾ അയാളൊന്ന് വിതുമ്പി.
എന്തിനാ? അവളെ എന്റെ തലയിൽ വലിച്ചു കിട്ടി,
തൊണ്ടയിടറി അയാൾ പറഞ്ഞപ്പോൾ ശേഖരന്റെ ഉള്ളിൽ അയാളുടെ തേങ്ങലൊരു നോവായി മാറി.
ഓ, എന്താ പുതുമണവാണ്ടിയും മണവാട്ടിയുടെ ഒരുങ്ങിക്കെട്ടിയുള്ള നിൽപ്പ്!
അരുന്ധതി കലിയടങ്ങാതെ പറഞ്ഞു.
അരുന്ധതി, വീട്ടിൽ പോവാൻ നോക്ക്.
ഗോവിന്ദൻ ഇരിപ്പ് കണ്ട് ശേഖരൻ സഹിക്കവയ്യാതെ അവരോട് പറഞ്ഞു.
ഓ, ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി നാട് വിട്ടുപോയെന്ന്. എന്റെ മകൻ വരനാവേണ്ട കല്യാണം റിസപ്ഷനെല്ലാം ഇല്ലാതാക്കി, എന്നിട്ട് ഒരു തെമ്മാടി പിടിച്ച് കെട്ടിച്ചിരിക്കുന്നു.
അവൻ തെമ്മാടി തന്നെ. എന്ന് വെച്ച് ഏട്ടിയുടെ മോനെ പോലെ പെണ്ണിനെ കയറി പിടിക്കാൻ അവൻ നടന്നിട്ടില്ല.
ബാസി അവരോട് രോഷത്തോടെ പറഞ്ഞു.
ഓ, എല്ലാവരും കൂടി എനിക്കിട്ട് പറയാനായി വരുവാണല്ലേ. എന്റെ മകൻ അനന്തനെവിടെ? ഈ നിമിഷം വരെ അവനെ കാണാനില്ല. എല്ലാത്തിനെയും കൊണ്ടിതിന് ഞാൻ സമാധാനം പറയിപ്പിക്കും.
കുറെ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടല്ലോ, ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കാണും.
സൂര്യ കണ്ണും തുറപ്പിച്ച് നോക്കുന്ന അവരോട് പറഞ്ഞു. ജാനി സിദ്ധുവിനെ നോക്കി പുഞ്ചിരിച്ചു.
സിദ്ധുവേട്ടാ,
അവൾ അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു.
നിൽക്കടി അവിടെ, ഇനി എന്റെ കുഞ്ഞിനെ തൊട്ട അരിയും ഞാൻ നിന്നെ.
അരുന്ധതിയുടെ വാക്കുകൾ പോലും അനുസരിക്കാതെ ജാനി സിദ്ധുവിനെ കെട്ടിപ്പിടിച്ചു.
സിദ്ധുവേട്ടൻ എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ല, ഞാൻ ഒരുപാട് നോക്കി.
അവൾ സിദ്ധുവിനെ അരുന്ധതി നേരത്തെ പറയുമ്പോൾ കണ്ടിട്ടില്ലായിരുന്നു.
പുരുത്തം കെട്ടവള്, മാറടി എന്റെ കുഞ്ഞിന്റെ അടുത്തുനിന്ന്.
ജാനിയെ അവനിൽ നിന്ന് അരുന്ധതി വലിച്ചു മാറ്റി അടിക്കാൻ നിന്നതും കാശിനാഥൻ അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു. അരുന്ധതിയുടെ കൈകൾ അവന്റെ തീക്ഷ്ണമായ കണ്ണുകൾക്ക് മുമ്പിൽ ഭയത്തോട് താഴ്ന്നു. ജാനി അവന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. ആര്യയുടെ മുഖം ആ കാഴ്ച കണ്ട് ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി.
എടി, നീ ഓർത്തോ? അരുന്ധതിയോടാ നീ കളിച്ചത്. ഇവന്റെ വാക്കേട്ട് എന്റെ മോന്റെ കൂട്ടുകൂടി എന്റെ മകൻ എന്നിൽ നിന്ന് അകറ്റാൻ നീ നോക്കി. വീട്ടിലടി നിന്നെയാൻ പുരുത്തം കെട്ടവളെ, മുടിഞ്ഞു പോകടി നരകം പിടിച്ചവളെ.
അരുന്ധതി, കുറച്ചെങ്കിലും മനുഷ്യത്വം നീ ആ കൊച്ചിനോട് കാണിക്കണം.
ഗോവിന്ദൻ പൊട്ടിത്തെറിച്ചു. കാശി അവരോട് ചൂടാവാൻ ഒരുങ്ങിയതും ജാനി അവനെ ഇറുകെ പിടിച്ചു. കാശി അവളുടെ മുഖത്തേക്ക് നോക്കി. വേണ്ടുന്ന ആ വിളികൾ കെഞ്ചെന്ന് കണ്ടപ്പോൾ കാശി അനങ്ങിയില്ല.
ഒരു നിമിഷമെങ്കിലും എന്റെ കോപത്തെ പിടിച്ചു നിർത്തുന്നവൾ വന്നാൽ പ്രണയിക്കാമെന്ന കാശിയുടെ വാക്കുകളെ പോലും ഭേദിച്ച് ജാനികയുടെ ഒരു നോട്ടം പോലും തന്റെ കോപത്തെ പിടിച്ചു നിർത്തുന്നതിൽ അവന് അത്ഭുതം തോന്നി.
അവന്റെ കോപത്തെ പോലും അവരുടെ മിഴികൾ കൊണ്ട് നിയന്ത്രിച്ച നിമിഷം അവരുടെ പരസ്പരം കെട്ടിപ്പിടിച്ചുള്ള നിൽപ്പ് കണ്ട് അരുന്ധതി ദേഷ്യം കൊണ്ട് വിറച്ചു.
താൻ പോളും, താൻ അങ്ങോട്ട് വായോ, തന്റെ അന്ത്യമായിരിക്കുന്നു.
ഗോവിന്ദനോട് അവർ തർക്കിച്ചുകൊണ്ട് പറഞ്ഞു.
പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കുരുത്തം കെട്ടവളങ്ങാനും ഇനി എന്റെ മോന്റെ പിന്നാലെ സിദ്ധുവേട്ടാന്ന് പറഞ്ഞ് കൂട്ടുകൂടെ വന്നാ ഇവിടെ പിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. വാടാ.
സിദ്ധാർത്ഥനെ അവർ കൈപ്പിടിച്ച് കൊണ്ടുപോയി. ജാനി കാശിയെ കെട്ടിപ്പിടിച്ചെന്ന് കുറെ കരഞ്ഞു. കാശി അവളുടെ മുടിയിൽ പതിയെ തലോടി. ജാനി ലക്ഷ്മിയുടെ കൂടെ പറഞ്ഞുവിട്ടിന് ശേഷം കാശി ജിപ്സി എടുത്ത് പുറത്തേക്ക് പോയി. കുളിച്ചെറിഞ്ഞ് സെറ്റുമുണ്ട് മുടിയിൽ മുല്ലപ്പൂവും ചൂടി സുന്ദരിയായി ജാനി റൂമിൽ നിൽക്കുമ്പോൾ ലക്ഷ്മി അവളുടെ അടുത്തേക്ക് വന്ന് ഗ്ലാസ്സിലുള്ള പാൽ നൽകി.
വാ, റൂമിലേക്ക് അമ്മ കൊണ്ടാക്കിത്തരാം.
ലക്ഷ്മി അവളുടെ ഒപ്പം ഉള്ളിലേക്ക് പോയി. കാശി പുറത്തു പോയിട്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. പിന്നെ അമ്മയോട് റിസിയെല്ലാം പറഞ്ഞു. ഉള്ളിൽ ഇത്രയും പ്രണയം ഒളിപ്പിച്ചു വെച്ച് നടക്കുകയായിരുന്നല്ലേ അമ്മയുടെ മോള്?
അമ്മ ചോദിച്ചപ്പോൾ നാണം കൊണ്ട് അവളുടെ മുഖം താഴ്ന്നു.
ഭാഗ്യം ചെയ്തവനെൻ്റെ മോന്, ഒരുപാട് ദൈവം എൻ്റെ മോനെ വേദനിപ്പിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നീയായിരുന്നു അവനെ കരുത്ത്. കുറച്ചു കാലം അകന്നിരുന്നെങ്കിലും അപ്പോഴും നീ അവനെ ജീവന തുല്യം പ്രണയിച്ചു. ഞാൻ അവൻ്റെ അമ്മയാണ്. പക്ഷെ എന്നേക്കാൾ എൻ്റെ മോനെ മനസ്സിലാക്കിയതും അവനെ സ്നേഹിക്കുന്നതും തുണയായി നിന്നതൊക്കെ നീയാണ്. സത്യം പറഞ്ഞാൽ ഞാനെന്ന അമ്മയേക്കാൾ നീ എന്ന തോഴിയോടാണ് അവനെന്നും അടുപ്പുണ്ടായിരുന്നത്. എനിക്കിനി കാണേണ്ടത് ഒരു ഭാഗ്യയും കാശിയും അല്ല, അത് ഞാൻ കണ്ടു. ഇനി കാണേണ്ടത് കാലനാഥനെയും ജാനികയുമാണ്.
അയ്യോ അമ്മേ, ഞാൻ ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി വെറുതെ വിളിച്ചതാണ്.
അത് മതി മോളെ, നിന്റെ പ്രണയം കൊണ്ടുപോകാൻ വരുന്നൊരു കാലനായി നീ അവനെ മാറ്റിയെടുക്കണം കേട്ടോ.
നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചൂർന്നു തൊടുത്തു.
ജാനിയച്ചി!
സ്ത്രീയുടെ റൂമിന് മുമ്പിൽ റസിയും ശ്രീ നിന്ന് അവൾ വിളിച്ചു. ഗീത അവരോടൊപ്പം ചിരിയോടെ നിന്നിരുന്നു.
ജാനിയച്ചി!
ശ്രീമോളെ!
ലക്ഷ്മി അവളെ ശാസ്ത്രിനെയോട് വിളിച്ചു. ആര്യ അങ്ങോട്ടേക്ക് വന്നപ്പോൾ സ്ത്രീയുടെയും റസിയുടെയും മുഖം ദേഷ്യം കൊണ്ട് മുറുകി. ജാനികയെ അടിമുടിയെന്ന അസൂയയോടെയും അതിനേക്കാൾ കാശിയുടെ ഭാര്യ ആയതിനുള്ള ദേഷ്യത്തോടെയും നോക്കി. ജാനി എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുകയാണ്. റസിയും ശ്രീയും ജാനിയെ കളിയാക്കി ചിരിയോടെ കണ്ണിറുക്കി. ജാനി അവരോടെല്ലാം ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്തേക്ക് കയറി ഡോറടച്ചു. ആ ഡോറടക്കുമ്പോൾ ആര്യയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൾ വീട്ടിലേക്ക് പോയി. വെള്ള നിറം കൊണ്ട് തിളങ്ങി നിൽക്കുന്ന റൂം കണ്ടപ്പോൾ ജാനിയുടെ മനസ്സൊന്ന് ശാന്തമായി. അവൾ റൂം മുഴുവൻ കണ്ണോടിച്ചു. ബെഡിൽ ലവ് ഷേപ്പിൽ റോസ് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മുല്ലപ്പൂക്കളും ബെഡിൽ വിതറിയിരിക്കുന്നു. മുറിയുടെ ഉള്ളിലെ മാറ്റം അവളെ ശരിക്കും അതിശയിപ്പിച്ചു. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണല്ലോ മാധുരി നീയും ആഗ്രഹിച്ചിരിക്കുന്നത്. ഈ റൂമും ബാൽക്കണിയുമെല്ലാം എങ്ങനെയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. ജാനി റൂം മുഴുവൻ കണ്ണോടിച്ച് നടക്കുമ്പോൾ അവളുടെ കൊലുസിന്റെ താളം കേട്ട് കാശി ബാൽക്കണിയിൽ നിന്ന് മിഴികളടച്ച് കാതുറക്കുകയായിരുന്നു. ഈ കാശിയേട്ടൻ ഇത് എവിടെ പോയി? അവൾ റൂമിൽ നടന്ന് തിരയുന്ന കണ്ട് കാശി ബാൽക്കണിയുടെ ഡോറിന് മറവിൽ നിന്ന് ചിരിയടക്കി നിന്നു. അവളുടെ കൊലുസിന്റെ താളം അടുത്തേക്ക് വരുന്ന കേട്ടപ്പോൾ മെല്ലെ ബാൽക്കണിയിലേക്ക് നടന്ന് ഒന്നും അറിയാത്ത പോലെ ബാൽക്കണിയുടെ കൈവരിൽ പിടിച്ച് തിരിഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെയെല്ലാം നോക്കി.
എന്തിന്?
ഗൗരവഭാവത്തോടെ കാശി ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ പാല് തന്നു, അത് കുടിക്കാൻ വേണ്ടി നോക്കിയതാണ്.
ഞാൻ പാലൊന്നും കുടിക്കാറില്ല.
അമ്മ തന്നാണ്, ഇന്ന് ആദ്യരാത്രിയല്ലേ?
ആരുടെ ആദ്യരാത്രി?
അവന്റെ ദേഷ്യം നിറഞ്ഞുള്ള ചോദ്യം കേൾക്കുമ്പോൾ ജാനിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നി. അവൾ ചൂടാവുമെന്ന് കാശി പ്രതീക്ഷിച്ചെങ്കിലും അവളൊന്നും മിണ്ടിയില്ല.
ഇങ്ങോട്ട് വന്നേ.
അവന്റെ വിളി കേട്ട് ജാനി അടുത്തേക്ക് ചെന്നു.
എന്തിനാ ഈ വേഷത്തിലൊക്കെ ഒരുങ്ങി വന്നിരിക്കുന്നേ?
അവൾ അടിമുടിയെ നോക്കിക്കൊണ്ട് കാശി ചോദിച്ചു. നിങ്ങളെന്തിനാ വെള്ള ജുബയും വെള്ളം കൊണ്ടുകൊടുത്തിരിക്കുന്നത്? അവളുടെ ചോദ്യത്തിൽ കാശിയും ഒന്നും മിണ്ടാനാവാതെ നിന്നു. മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി.
പിന്നെ ഈ നിങ്ങൾ വിളിയൊന്ന് നിർത്തിയേക്ക്. ഇപ്പോൾ ഞാൻ നിന്റെ ഭർത്താവാണ്. അമ്മ പറഞ്ഞു കെട്ടിയതാണെങ്കിലും ഞാൻ നിന്റെ ഭർത്താവാണ്. നിങ്ങൾ വിളി നിർത്തിയേക്ക്. കാശിയേട്ടൻ ഇനി മുതൽ അങ്ങനെ വിളിച്ചേക്കണം.
താൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആയിരം വിളക്കൊന്നിച്ച് കത്തിയതുപോലെ ആ മുഖം തിളങ്ങിയപ്പോൾ കാശിയുടെ ഉള്ളിലൊരു ചിരി വിടർന്നു. എത്രയൊക്കെ സന്തോഷം പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ ചുണ്ടുകൾ ചിരിയിൽ നിറയുന്ന കണ്ട് അവന്റെ ഉള്ളം നിർവൃതി അടഞ്ഞു. അവളെയൊന്ന് പുണരാൻ അവന്റെ ഉള്ളം തുടിച്ചു. കാശി അവളുടെ താടി പതിയെ പിടിച്ചുയർത്തി. അവളുടെ മിഴിൽ ഞെട്ടിൽ വ്യക്തമായത് അവൻ കണ്ടു. ഇടിവെട്ടിയതും പേടിച്ച് തന്റെ മാറോടറിഞ്ഞ അവളെ കാശി ഇറുകെ പുണർന്നു. ജാനിയുടെ മുടിയിലെ മുല്ലപ്പൂവിൻ്റെ ഗന്ധത്തേക്കാൾ അവളുടെ സുഗന്ധമാണ് അവന് കൂടുതൽ ലഹരിയായത്. അടരാൻ തോന്നാത്ത ഇണക്കുരുവികളെപ്പോലെ ആലിംഗബദ്ധരായി അവർ നിന്നു. അവളുടെ മുടിയിൽ നിന്നുയർന്ന കാച്ചി എണ്ണയുടെ ഗന്ധം അവരെ മത്ത് പിടിപ്പിച്ചു. അവളുടെ തോളിലിരിക്കുന്ന തൻ്റെ മുഖം പ്രണയത്തോടെ, അവളുടെ കഴുത്തിലെ ചെറു മറുകിനോട് പ്രണയത്തോടെ മൗനമായി കഥ പറഞ്ഞ നിമിഷം അതിനെയൊന്ന് ചുംബിക്കാൻ കാശിയുടെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ജാനി അവനിൽ നിന്ന് അകന്നു മാറി. അത് ഇടിവെട്ടിയപ്പോൾ ഞാൻ അറിയാതെ. അവൾ നാണം വന്ന് തപ്പിപ്പിടിക്കുന്ന കണ്ട് കാശി ഉള്ളിൽ ചിരിച്ച് മുഖത്ത് ഗൗരവം വരുത്തി നിന്നു.
അതെ എന്നെ എപ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കരുത്. എനിക്കൊരു പെണ്ണുണ്ട്, മാധുരി. ഇതിപ്പോ അമ്മ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ വിവാഹം കഴിച്ചതാണ്.
ആ മുഖം വാടിയത് കണ്ടപ്പോൾ കാശിയുടെ ഉള്ളൊന്ന് വേദനിച്ചെങ്കിലും അവൾ വഴക്കിടാൻ വരാത്തത് അവൻ അത്ഭുതപ്പെടുത്തി.
എന്താ ഒന്നും മിണ്ടാത്ത?
ഏയ് ഒന്നുമില്ല. അവൾ റൂമിലേക്ക് പോയി. അവൾക്ക് വിഷമമായെന്ന് കാശിക്ക് മനസ്സിലായി.
ഈ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞ്? ആ ചൂടത്തി ജാനി തന്നെയാണ് രസം. ഇതൊരുമാതിരി കണ്ണീർ നായിക. അമ്മയോട് എന്നെ അവളെ കൊണ്ട് നിർബന്ധിച്ച് കെട്ടേണ്ട കാര്യം പറയാനാണല്ലോ ഞാൻ പറഞ്ഞത്.
എന്നോട് വഴക്കിടാൻ വരണ്ടെന്ന് പറയണ്ടായിരുന്നു.
ഇതിപ്പോ ഈ മിണ്ടാന്ന് കേൾക്കുന്ന ജാനി ശരിയാവില്ല. അവളെന്റെ കുശുമ്പി പെണ്ണാവണം. അവളെ എങ്ങനെയാണിപ്പോ ചൂടാക്കുക?
കാശി ആലോചിച്ചുകൊണ്ട് റൂമിലേക്ക് ചെല്ലുമ്പോൾ ജാനി ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കാശി അവളെ നോക്കിക്കൊണ്ട് അടുത്തേക്ക് നിന്നു.
കിടക്കണ്ടേ, ഇങ്ങനെ നിന്നാ മതിയോ?
കാശിയുടെ ശബ്ദം കേട്ട് അവൾ ആലോചനയിൽ നിന്ന് മെഴുകൾ വെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൾ ടേബിളിൽ ഇരിക്കുന്ന പാലിന്റെ ഗ്ലാസ് അവന് നേരെ നീട്ടി.
തനിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ?
കാശി ഗ്ലാസ് വാങ്ങാതെ ചോദിച്ചു. എന്തിന്? ജാനി ടേബിളിൽ തന്നെ പാൽ ഗ്ലാസ് വെച്ച് അവനോട് ചോദിച്ചു.
അല്ല, തൻ്റെ അനന്തേട്ടനെ കെട്ടാൻ അനുവദിക്കാതെ ഞാൻ തന്നെ വിവാഹം കഴിച്ചപ്പോ എന്നോട് ദേഷ്യം തോന്നിയോ? ഉണ്ടോ?
കാശിയേട്ടാ, ദേഷ്യം വന്ന് മുഖം വിളിപ്പിച്ച് അവൾ വിളിച്ചപ്പോൾ ആ കുറുമ്പത്തിപ്പിണിന് മുമ്പിൽ കണ്ടതിൽ അവന് സന്തോഷമായി.
ഓക്കെ, തനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ താൻ എന്തിനാ വിവാഹത്തിന് സമ്മതിച്ച്?
അയാൾ എന്റെ സിദ്ധുവേട്ടനെ കൊല്ലൊന്ന് ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാ ഞാൻ വിവാഹത്തിന് സമ്മതിച്ച്.
എന്തിന്? ഇത്ര ഇഷ്ടമാണോ സിദ്ധുവേട്ടനെ?
കാശി മുഖം വിളിപ്പിച്ചുകൊണ്ട് ചോദിച്ചു.
എനിക്ക് ഇഷ്ടമാണ് സിദ്ധുവേട്ടനെ.
സിദ്ധുവേട്ടൻ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരൂ. എനിക്ക്
മതി, വലിയ വർത്താനൊന്നും വേണ്ട, നമുക്ക് വിഷയം മാറ്റാം.
കാശി അവളോട് പറഞ്ഞു,
ഈ കാലു ഒരു കുശുമ്പാണ്.
കാലുവോ?
കാശി മുന്നോട്ടാഞ്ഞതും ജാനി റൂമിലോട് ഓടി.
നിക്കടിയോടെ അവിടെ നിന്നോ, ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും.
അയ്യടാ!
ജാനിയും കാശിയും ബെഡിന് ചുറ്റും ഓടി. കാശി അവിടെ കൈവലിച്ച് നെഞ്ചിലേക്കിട്ടു.
ഇനി വിളിക്കോടി കാലുന്ന്.
തന്റെ കരങ്ങൾക്കുള്ളിൽ നിന്ന് കുതിർന്ന അവളെ കാശി ഇറുകെ പിടിച്ചു.
പറ, ഇനി വിളിക്കുവന്ന്.
വിളിക്കും, ഇനി വിളിക്കും. കാലു, കാലു!
കാശി അവളുടെ തുടുത്ത കവളിൽ അമർത്തി കടിച്ചു. ജാനി അവന്റെ തോളിൽ നഖം അമർത്തി.
ഇനി എന്നെ കാലു എന്ന് വിളിച്ച ഇതുപോലെ ഓരോ കടി ഞാൻ ദിവസേന തരും. കേട്ടോടി ചൂടത്തി കുറുമ്പി.
കണ്ണൊക്കെ നിറച്ച് കവിളും പിടിച്ച് നിൽക്കുന്ന അതിനെ കണ്ടപ്പോൾ കാശിക്ക് പാവം തോന്നി. ജാനി ചുണ്ടി വിടർത്തി കവിളിൽ പിടിച്ച് കരയാൻ തുടങ്ങി.
എടി പെണ്ണെ കരയില്ലേ, ആരെങ്കിലും കേട്ട എന്താ വിചാരിക്ക, ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. കരച്ചിൽ നിർത്ത്, സോറി.
ജാനി അപ്പോഴും ഏങ്ങിയും കരഞ്ഞു.
ജാനി പ്ലീസ്.
അവൾ കരച്ചിൽ നിർത്തി. എനിക്ക് സോറിയൊന്നും വേണ്ട.
പിന്നെ?
അതിന് മറുപടിയായി അവൾ പാദങ്ങൾ ഉയർത്തി കാശിയുടെ കവിളിൽ അമർത്തി കടിച്ചു. വേദന കൊണ്ട് കാശിയുടെ കൈകൾ അവളുടെ വയറിൽ അമർന്നു. ജാനി അവനെ തള്ളിമാറ്റി ടേബിളിനടുത്തേക്ക് ഓടിപ്പോയി തിരിഞ്ഞിരുന്നു. അവൾക്ക് അവനെ നോക്കാൻ വയ്യാതെ നിന്നു. കാശി അവളെ നോക്കി മീശ വിരിച്ചുകൊണ്ട് അവൾ കരികിലേക്ക് വന്നു. അവൻ അവളിലേക്ക് ചേർന്ന് നിന്നു. ജാനി ഞെട്ടലോടെ തിരിഞ്ഞിരുന്നു. അവൾ കിതച്ചു. കാശി അവളിലേക്ക് ഒന്നുകൂടി അടുത്ത് ടേബിളിൽ ഇരിക്കുന്ന ഗ്ലാസ് എടുത്ത് അവളിൽ നിന്ന് അകന്നു മാറി.
ഈ കടി ഞാൻ തിരിച്ചേരും ഒരു ദിവസം,
അവൻ കവിളിൽ പിടിച്ച് ഗൗരവം കാണിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ജാനി കൈകൊണ്ട് കൊമ്പ് തലയിൽ വെച്ച് കാണിച്ച് ചുണ്ടുകൂർപ്പിച്ചു. അവളുടെ കുറുമ്പൊക്കെ അവൻ ഉള്ളിൽ ആസ്വദിച്ചുകൊണ്ടിരുന്നു. കാശി അവളെ നോക്കി പാൽ കുടിച്ചു. പകുതി കുടിച്ച് ടേബിളിൽ വെച്ചു. ജാനിക്ക് അതെടുത്ത് കുടിക്കാൻ തോന്നിയെങ്കിലും അവൾ മടിച്ചു നിന്നു.
എടോ സുഹൃത്തെ, ആ ബാക്കി പാൽ കുടിച്ചോ, വെറുതെ കളയണ്ട.
ഉള്ളിൽ ആഗ്രഹിച്ച് നിൽക്കുന്ന അവളോട് കാശി പറഞ്ഞതും ജാനി വേഗം പാൽ കുടിച്ചു. കാശി ബെഡിൽ കിടന്ന് അവളെ തന്നെ നോക്കി ചെരിഞ്ഞു കിടക്കുകയാണ്.
ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു വലിച്ചു. വല്ലാത്തൊരു വികാരാവേശത്തോടെ കാശി ജാനിയുടെ അടുക്കിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളെ കെട്ടിപ്പിടിച്ചു. പതിയെ രണ്ടുപേരും ബെഡിലേക്ക് കിടന്നു.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.